ഇതൊരു മുത്തശ്ശി കഥയാണ് എന്ന് പറഞ്ഞാൽ, പേരക്കുട്ടികളുടെ നാവിൽ മലയാളത്തിന്റെ മാധുര്യം പകർന്നു നൽകിയ ചില മുത്തശ്ശിമാരുടെ കഥ. മലയാള ഭാഷയുടെ നിറവും മണവും ഇളം മനസ്സുകളിലേക്ക് പകർന്നു നൽകിയപ്പോൾ അവർക്ക് എന്താകും തോന്നിയത്? ഓസ്ട്രേലിയയിലെ പേരക്കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന കുറച്ച് മുത്തശ്ശിമാരുടെ അനുഭവങ്ങളും ഓർമ്മകളും ആഗ്രഹങ്ങളും പരിഭവങ്ങളുമൊക്കെയാണ് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
അയ്യോ, എന്റെ മോനെ മലയാളം സംസാരിക്കുമ്പോ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഞാനൊരു മലയാള അധ്യാപികയായിരുന്നേ, അതുകൊണ്ട് എനിക്ക് കുട്ടികൾ മലയാളം സംസാരിക്കുമ്പോ ആകെ ഒരു രോമാഞ്ചം, ആകെ ഒരു സന്തോഷമാ തോന്നുന്നത്.
ഇത് കേട്ടല്ലോ, പേരക്കുട്ടിയുടെ നാവിൽ മലയാളം വന്നപ്പോൾ ഒരമ്മച്ചിക്ക് എന്താണ് തോന്നിയതെന്ന്? കുറച്ചു നാളുകൾക്ക് മുൻപ് കേരളത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ സിഡ്നിയിലുള്ള ഒരു സുഹൃത്ത് മലയാളം അക്ഷരമാല പുസ്തകങ്ങൾ വാങ്ങി വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അമ്മ മേഴ്സിക്കുട്ടി എബ്രഹാമിന്റെ ആഗ്രഹമായിരുന്നു പേരക്കുട്ടികളെ മലയാളം പഠിപ്പിക്കുക എന്നത്.
ഞാൻ എന്റെ കുഞ്ഞുമക്കളെ രണ്ടുപേരെയും മലയാളം പഠിപ്പിക്കാൻ വിളിച്ചായിരുന്നു. ഇളയവൻ ജോയൽ ഇപ്പൊ ഇവിടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അവൻ മലയാളം പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് എന്റെ അടുത്ത് വന്നു. അവനിപ്പോ മലയാളാക്ഷരങ്ങളെല്ലാം പഠിച്ചു, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും തില്ലക്ഷരങ്ങളും എല്ലാം പഠിച്ചു. അവനിപ്പോ തന്നെ വായിക്കും, മലയാളം എഴുതുകയും ചെയ്യും. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അവൻ എഴുതും. മാത്രമല്ല, അവന് നന്നായിട്ട് വിശുദ്ധ ബൈബിളൊക്കെ വായിക്കും. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പഠിപ്പിച്ച എൻ്റെ കൊച്ചുമകൻ മലയാളം പറയുമ്പം എനിക്ക് വളരെ അഭിമാനമാണ്. മൂത്തയാൾക്ക് മലയാളം സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷെ അക്ഷരങ്ങൾ പഠിക്കാൻ അവന് താല്പര്യം പ്രകടിപ്പിച്ചില്ലായിരുന്നു. അക്ഷരങ്ങൾ പഠിക്കാൻ ഇളയവനാ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നിരുത്തി അവൻ പഠിക്കുമായിരുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിക്കാൻ, അതുകൊണ്ടാണ് എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചത്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവന് കേൾക്കാനും ഇഷ്ടമാണ് മലയാളത്തിൽ. അമ്മ ഇനിയും പറയാൻ പറയും, ഇനിയും പറയണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ, ഞങ്ങൾ സ്കൂളിൽ പോയ കാര്യവും എൻ്റെ മക്കൾ പഠിച്ച കാര്യമൊക്കെ പറയാൻ അവനോട് പറയാൻ ഇഷ്ടമാണ്. അവൻ എന്നോട് ഇങ്ങോട്ട് മലയാളത്തിൽ ചോദിക്കുകയും ചെയ്യും, അച്ചാച്ച എവിടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ മമ്മി ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത് എന്നൊക്കെ അവൻ ചോദിക്കും മലയാളത്തിൽ. അത് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് വളരെ സന്തോഷം.
കേരളത്തിലുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണെന്ന വിലയിരുത്തലും മേഴ്സിക്കുട്ടി എബ്രഹാമിനുണ്ട്.
നാട്ടിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അവർ ഒന്നാം ക്ലാസ് തൊട്ട് മലയാളമല്ലേ പഠിക്കുന്നത്. ഇവിടെയുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ചുമകന് താല്പര്യമായിരുന്നു, അവൻ എന്നോട് വന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അവന് വളരെ താല്പര്യമായിരുന്നുകൊണ്ടാണ് അവൻ പഠിച്ചെടുത്തത്. സാധാരണ കുട്ടികൾ ഇത്രയും വേഗം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ. ആദ്യം ഞാൻ ഏറ്റവും എളുപ്പമുള്ള അക്ഷരം റായാ പഠിപ്പിച്ചത്. റാ പഠിപ്പിച്ചിട്ട് ഞാ പഠിപ്പിച്ചു, ഞാ പഠിപ്പിച്ചിട്ട് താ പഠിപ്പിച്ചു, വാ പഠിപ്പിച്ചു, പാ പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞാണ് ആ എഴുതാൻ പഠിപ്പിച്ചത്. അവൻ വളരെ താല്പര്യത്തോടെ ഈ അക്ഷരങ്ങളെല്ലാം നോക്കി പഠിച്ചു. ഒരാഴ്ച കൊണ്ട് അവൻ ആ എഴുതി. പിന്നെ ആ ഈ ഇതൊക്കെ പഠിപ്പിക്കാൻ എളുപ്പമായിരുന്നു, അതുകൊണ്ട് അവൻ നല്ലപോലെ ചെയ്തു, നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞാണ് കായ്ച പഠിപ്പിച്ചത് വ്യഞ്ജനാക്ഷരങ്ങളെ. അത് കഴിഞ്ഞ് ചില്ലക്ഷരങ്ങൾ പഠിപ്പിച്ചു. എല്ലാം പഠിക്കാൻ താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞ് കൂട്ടക്ഷരങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
പേരക്കുട്ടികൾ മലയാളം മറന്നു പോകാതിരിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടാണ് മേഴ്സിക്കുട്ടി ടീച്ചർ കേരളത്തിലേക്ക് തിരിച്ചു പോയത്.
നാളായിട്ട് ഞാൻ പറഞ്ഞ ഇവരുടെ പേരൻസിനോട് പറഞ്ഞിരിക്കുന്നത്, ഇവരോട് മലയാളത്തിൽ സംസാരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയെങ്കിലും മലയാള അക്ഷരങ്ങൾ, ഞാൻ ഇവിടെ പുസ്തകമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, ആ അക്ഷരങ്ങൾ വായിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഇവരോട് എപ്പോഴും നമ്മൾ മലയാളത്തിൽ സംസാരിക്കുക, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ വാട്സാപ്പിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളമൊക്കെ വായിക്കുന്ന കേൾക്കാൻ. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ, കഥ പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും, അല്ലെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നവരുടെ കൈ കൊടുത്തു വിടും. അതൊക്കെ അവർ വായിപ്പിക്കണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. സമയം ഇവർക്കൊട്ടും ഇല്ല, എങ്കിപ്പോലും വായിപ്പിക്കണം. മൂത്തവനെ മലയാളം പഠിപ്പിക്കണമെന്ന് ഞാൻ ഇളയവനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പരസ്പരം പഠിച്ചും വായിപ്പിച്ചും ഒക്കെ മലയാളം ശരിയാകുന്നാ എനിക്ക് താല്പര്യം ഉണ്ടാവണ്ടേ, പഠിപ്പിക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ പേരൻസും കുറച്ച് സമയമെങ്കിലും എടുത്ത് മലയാളികളായ രക്ഷകർത്താക്കളെ പിള്ളേരെ ഒരക്ഷരം ആഴ്ചയിൽ ഒരക്ഷരം പഠിപ്പിച്ചാൽ മതിയല്ലോ. ആ എന്നുള്ള അക്ഷരം പഠിപ്പിച്ചിട്ട് അമ്മ എന്ന് എഴുതാനൊക്കെ പഠിപ്പിക്കണം. ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ശനിയാഴ്ചയൊക്കെ അവധി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക്, ഒരക്ഷരമെങ്കിലും മലയാളത്തിൽ പഠിപ്പിച്ചാൽ നമുക്ക് പിള്ളേർക്കൊരു താല്പര്യം വരും മലയാളത്തോട്. നമ്മളെ ജനിച്ച നാടിനോടൊരു സ്നേഹം വേണമെങ്കിൽ ഇവരുടെ പേരൻസൊക്കെ ആയിരിക്കും അവിടെ ജനിച്ചവര്. അവിടെ വരുമ്പോൾ ഇത് മലയാള നാടാണ്, ഇത് മലയാളികളുടെ നാടാണെന്നൊരു അഭിമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം പഠിപ്പിക്കണം, അത്യാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇനി പറയാൻ പോകുന്ന കഥയിലെ മുത്തശ്ശി മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം സിഡ്നിയിൽ താമസിക്കുന്നു. പേര് വസന്തകുമാരി. ഓസ്ട്രേലിയയിൽ പേരക്കുട്ടികൾക്കൊപ്പം താമസിക്കുമ്പോൾ അവർക്ക് മലയാളം അറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ?
മൂത്ത കുട്ടിയും പിന്നെ രണ്ടു വയസ്സായിട്ടും ഒന്നും പറയുന്നില്ല, മലയാളമേ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, മലയാളം ഒന്നും പറയുന്നില്ല. അങ്ങനെ 3-4 വയസ്സായിട്ട് ഇവരൊന്നും പറയുന്നില്ല. അപ്പൊ അടുത്ത കുട്ടിയായി, രണ്ടുപേരും പറയുന്നില്ല. ഞാന് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇവര് മമ്മിയെന്നും ഡാഡിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആഗ്രഹം അച്ഛനും അച്ഛ അമ്മ എന്ന് വിളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ അതൊന്നും പറഞ്ഞു കൊടുത്താൽ ഇവര് മനസ്സിലാക്കുന്നില്ലായിരുന്ന ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പിന്നെ ഞാൻ അച്ഛമാന്ന് വിളിച്ച് പഠിപ്പിച്ച് എന്നിട്ട് പറയുന്നില്ല. പിന്നെ കുറച്ചുകൂടെയൊക്കെ ആയപ്പം സ്കൂളിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിപ്പിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട്, ഇവരൊന്നും പറയാതെയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അവര് കുറച്ച് കുറച്ച് പറയാൻ തുടങ്ങി. ഇപ്പൊ അവര് അച്ഛമാരനൊക്കെ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ സ്കൂളിൽ പോയിട്ട് കിന്നർ ഗാർഡനും 1-ാം ക്ലാസ്സൊക്കെ ആയിരിക്കുമ്പോൾ ഇവര് സ്കൂളിൽ നിന്ന് കിട്ടിയ വല്ലതും വന്ന് പറയുമ്പോൾ എനിക്ക് ചിലതൊക്കെ മനസ്സിലാവും. നമ്മളൊക്കെ പഠിച്ച ഇംഗ്ലീഷൊന്നും അല്ലല്ലോ ഇവിടെ വരുമ്പോഴുള്ളത്. കുറച്ചൊക്കെ മനസ്സിലാവും, കുറച്ചൊന്നും മനസ്സിലാവില്ല. പിന്നെ എനിക്ക് സങ്കടം തോന്നും. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും അവരെ മലയാളം പഠിപ്പിച്ചെടുത്ത് രണ്ടുപേർക്കും ഇപ്പം ഞാൻ പറഞ്ഞാലും മനസ്സിലാവും, അവർ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുവിധം അക്ഷരമൊക്കെ എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അതൊക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ മലയാളം പഠിക്കുന്നുണ്ട്.
ഓസ്ട്രേലിയയിൽ വളരുന്ന കുട്ടികൾ മലയാളം പറയില്ലെന്ന് പലരും പറഞ്ഞിരുന്നതായി വസന്തകുമാരി ഓർമ്മിക്കുന്നു.
ഇവിടെ എല്ലാരും പറഞ്ഞ് മലയാളം ഒന്നും പറയില്ല, ഇവിടെ ഇവര് ഇംഗ്ലീഷ് ആയിരിക്കും, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, ഞാന് ഒരു കുഗ്രാമത്തിൽ ജനിച്ചതാണ്, അപ്പൊ അവിടെ ശരിക്കും മലയാളം തന്നെ ഉള്ളല്ലോ. ഒരു മലയാള സ്കൂളിലാണ് ഞാൻ 10-ാം ക്ലാസ് പാസ്സാവുന്നതും, ഞാൻ പിന്നെ എല്ലാത്തിനും സ്പോർട്സിനും എല്ലാത്തിനും അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരെയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം ആക്കുന്ന കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ എല്ലാവരും ചോദിക്കും അതെന്ത് അച്ഛമ്മ വിചാരിച്ചാൽ അവരെ അച്ഛനൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ മലയാളം കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പഠിച്ച്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് ജോജു, അവര് മലയാളം പറയുന്നുണ്ടല്ലോ.
വീട്ടിൽ മാതാപിതാക്കളടക്കം മലയാളത്തിൽ സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും കുട്ടികളെ മലയാളം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും വസന്തകുമാരി വിശദീകരിച്ചു.
ജോജോ, ഞാൻ പറയുന്നത് നമ്മൾ തമ്മിൽ തന്നെ സംസാരിക്കുക, സംസാരിച്ച് അതൊരു നമ്മുടെ മനസ്സിലൊരു വാശിയായിരിക്കണം. നമ്മുടെ മാതൃഭാഷ, അതായത് നമ്മുടെ ഭാഷ, നമ്മളെ അമ്മയെ നമ്മൾ മറക്കുമോ? അമ്മ എന്നുള്ള ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ അവരെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നണം. വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും മലയാളം തന്നെ അവർ കുറച്ച് പഠിക്കണം എന്നുള്ള, നമ്മളെ നാട്ടിൽ പോയാലും അവരാരെ മുന്നിലും ഇങ്ങനെ മിണ്ടാതെ ഊമയെ പോലെ നോക്കി നിൽക്കണ കാണുമ്പോൾ അത് നമുക്ക് സങ്കടമാവില്ലേ? നാട്ടിലുള്ളവരിനെ എത്ര പഠിച്ചിരുന്നാലും ഇത് പറയുന്ന ഇംഗ്ലീഷ് തന്നെ അവർക്ക് മനസ്സിലായെന്ന് വരില്ല. ഇപ്പൊ പോലും പറ്റുന്നില്ല അവർക്ക് നാട്ടിൽ പോകുമ്പോൾ. അതുകൊണ്ട് മലയാളം, അവരെ മലയാളം പഠിപ്പിക്കുക തന്നെ വേണം. എങ്ങനെ ഉണെങ്കിലും നമുക്ക് മലയാളം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് ജോജോ, നമ്മള് ഇംഗ്ലീഷുകാരല്ല, നമ്മൾ ഇവിടെ വന്ന് ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷുകാരായത്. പക്ഷെ നമ്മളെ മാതൃഭാഷ നമ്മൾ മറക്കാൻ പാടില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നല്ല, നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കൊരു വീട് വാങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കാതെ ആ വീട് വാങ്ങാൻ നമുക്ക് പറ്റുമോ? ആനെന്നും വാടകയ്ക്ക് തന്നെ താമസിക്കും എന്നൊരു തോന്നലായിരുന്നാ പിന്നെ ഒരിക്കലും ഒരു വീട് വാങ്ങാൻ പറ്റില്ല. മനസ്സിലായ? അത് നമുക്കൊരു എല്ലാത്തിനും ഒരു തോന്നലും ഒരു ആഗ്രഹവും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. നമ്മളെ കുട്ടികള് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അവരും എല്ലാ പേരുമായിട്ട് മലയാളം സംസാരിക്കണം. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചെന്ന് വരില്ല. ഇംഗ്ലീഷ് സംസാരിക്കണോ അച്ഛനും അമ്മയും കാണുമായിരിക്കും, എന്നാലും നമുക്ക് അവരെ മലയാളം തന്നെ പഠിക്കണമെന്ന് വെച്ചാൽ വീട്ടിലുള്ള അച്ഛനും അമ്മയും മലയാളത്തിൽ സംസാരിക്കുക, ഏറെക്കുറെ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് മലയാളം പഠിപ്പിക്കുക. ഏത് ഇതിലായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അവർക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കുക മലയാളത്തിൽ. അങ്ങനെ ആകുമ്പോൾ അവർ പഠിക്കും, തീർച്ചയായിട്ടും പഠിക്കും.
ഇനി മറ്റൊരു മുത്തശ്ശിയുടെ ഓർമ്മകളിലേക്ക്. പേര് അന്നമ്മ ബിജോയി, ഇപ്പോൾ കോട്ടയത്ത് താമസിക്കുന്നു. ഭാഷ പേരക്കുട്ടികളുമായുള്ള സംഭാഷണത്തിന് തടസ്സമാകുന്നുണ്ടെന്ന പരിഭവം അന്നമ്മ ബിജോയ്ക്കുണ്ട്.
സ്ഥിരമായിട്ട് അവർ വർത്താനമൊക്കെ പറയാറുണ്ട്, കാരണം മോളിങ്ങനെ പിള്ളേരെ പിക്ക് ചെയ്തുകൊണ്ട് വരുന്ന വഴി ആറയിലിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സംസാരിക്കും. പക്ഷെ അവർക്ക് ഈ മലയാളം അറിയാൻ മേലാത്താണ് കൂടുതൽ പ്രശ്നം. അവർക്ക് മലയാളം കൂടുതൽ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യമൊക്കെ കൂടുതൽ കിട്ടുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഹൗ ആർ യു എന്നൊരു ഇംഗ്ലീഷ് ഒന്ന് ചോദിക്കും. അപ്പൊ അവര് ഗുഡ് എന്ന് പറയും. പിന്നെ ഇങ്ങോട്ട് ചിലപ്പോൾ ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കും, സുഖമാണോ, ഭക്ഷണം കഴിച്ചോ, ഇങ്ങനെയൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിൽ കുറച്ചൊക്കെ മലയാളം പറയും. പക്ഷെ അതുകൊണ്ടൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ കൂടുതൽ സംസാരിക്കും, ഇവർക്ക് ഫ്ലുവൻസി ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്.
അന്നമ്മ അമ്മച്ചി വർഷങ്ങൾക്ക് മുൻപാണ് ഹോസ്റ്റലിലെത്തിയത്. പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ വളർന്നു വലുതായി.
അവിടെ ചിലപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ അന്നൊക്കെ കൊച്ചു പിള്ളേർ, ഇത്രയും പ്രായമായി ഞങ്ങൾ പോയിട്ട് ഇപ്പം വർഷങ്ങളായി. ഇങ്ങനെ 18-ൽ വന്നതാണ്, പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല. രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, രണ്ടു പ്രാവശ്യം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റിയില്ല, ഇങ്ങനെ സുഖമില്ലാതൊക്കെ വന്നതുകൊണ്ട് പറ്റിയില്ല. പക്ഷെ പിള്ളേർ ഭയങ്കര അടുപ്പമാണ്. ഇങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പം, ഇപ്പം മോള് വിളിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് വന്ന് സംസാരിക്കും, ഹായ് പറയും, അല്ല ഹലോ എന്നാ ഉണ്ട്, ഹൗ ആർ യു, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ മലയാളം കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നമുക്കങ്ങോട്ട് ഒത്തിരി ഒത്തിരി നമ്മുടെ ഭാഷകളിലേ സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല.
ഓക്കെ മമ്മി, ഇവിടെ
നമുക്ക് ഒത്തിരി അടുപ്പം
ഓസ്ട്രേലിയ
ഇല്ലാത്തതുപോലെ തോന്നുന്നു. നമുക്കങ്ങേ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ എന്നാ പറയുന്ന അക്ഷരമാലകളൊക്കെ ഇല്ലേ, ആ ഇയൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഈ നേഴ്സറി റൈംസ് ഒക്കെ ഇല്ലായിരുന്നു, നേഴ്സറി റൈംസ് പോലെയുള്ള മലയാളം ഇതല്ല. എന്നാ പുത്തനുടുപ്പി, രാവിലെ അമ്മ ഉടുപ്പിക്കും, പുത്തനുടുപ്പിടിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടം. അതായത് ഇങ്ങനെ പറയും, അതൊക്കെ പറഞ്ഞ് പാടി കേൾപ്പിക്കും. പക്ഷെ അത് മുഴുവൻ അങ്ങോട്ട് അവർക്കേ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവള് എന്നാനൊക്കെ പഠിപ്പിക്കുമായിരുന്നു, 1, 2, 3 അവർക്ക് അതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അത് അതുപോലെ 10, 20, 30 അങ്ങനെയൊക്കെ, അതൊക്കെ അവർക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അതെന്റെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതങ്ങനെ ഒരു ഭാഷ നല്ലതായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കൂടുതൽ സംസാരിക്കും, കുറെ നേരം ഇരുന്ന് സംസാരിക്കാനും ഒക്കെ. ഇത് പിള്ളേർ ഇത് ഇങ്ങനെയൊക്കെ ഒതുക്കും എന്നുള്ളത്, ഇങ്ങനെ സംസാരത്തിൽ അങ്ങ് ഒതുങ്ങും. കാരണം എന്നാ ഉണ്ട്, എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങ് ഒതുങ്ങുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള സംസാരം പറ്റത്തില്ല. അതൊരു വിഷമമുണ്ട്, നല്ലൊരു വിഷമമുണ്ട്.
പ്രിയ ശ്രോതാക്കളെ, മലയാളം പറയുന്ന പേരക്കുട്ടികൾ മുത്തശ്ശിമാരുടെയും മുത്തച്ഛന്മാരുടെയും ആഗ്രഹം മാത്രമല്ല, നമ്മുടെയൊക്കെ ബന്ധങ്ങളെയും ഓർമ്മകളെയും സംസ്കാരത്തെയുമെല്ലാം ഇടചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയാണെന്ന് കൂടിയാണ് ഈ അമ്മച്ചിമാർ പറഞ്ഞു വെക്കുന്നത്. മുത്തച്ഛന്മാരെ ആരെയും ഈ പോഡ്കാസ്റ്റിൽ കേട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും. ഞാൻ കുറച്ചുപേരോടൊക്കെ ചോദിച്ചു നോക്കിയിരുന്നു, ചിലർക്കൊക്കെ ഗൗരവം നിറഞ്ഞ ഒരു നാണം, അതുകൊണ്ടാണ് അവരെ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പോട്ടെ. ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളുമൊക്കെ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.